ബിസ്മില്ലാഹി എന്നുള്ളതിന്റെ ഷറഹ് നമ്മൾ വിശദീകരിച്ചു. ഇനി റഹ്മാൻ റഹീം എന്നുള്ളത് റഹ്മാനും റഹീമും അത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അതില് സംശയമല്ല, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഇസ്മുകളാണ് റഹ്മാനും റഹീമും. രണ്ടാമതായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടത് റഹ്മാനിലും റഹീമിലും അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഫത്ത് ഉണ്ട്. അതാണേത്? റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത്. റഹ്മാനിലും റഹീമിലും ആ രണ്ടിലും ഉൾക്കൊണ്ടിരിക്കുന്ന സിഫത്താണേത്? റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്ത്. ഇനി അതിൽ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതില് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതില് ഒരു വ്യാഖ്യാനം റഹ്മാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്തുൻ ആമ്മ ലിൽ മുഅ്മിനീൻ വലിഗൈറിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ റഹ്മാൻ. വിശ്വാസികൾക്കും ദുനിയാവിൽ സത്യവിശ്വാസികൾക്കും റഹ്മത്ത് ചെയ്യുന്നവൻ, വിശ്വാസികളല്ലാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ. റഹീമിനർത്ഥം അതെന്താണ്? ഖാസത്തുൻ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ എന്നർത്ഥം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് റഹ്മാനിന്റെ അർത്ഥം അത് ആമ്മായിട്ട് പറയുമ്പോൾ ദുനിയാവിൽ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങളല്ലാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവൻ, എന്നാൽ ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ. അതുകൂടി അത് മനസ്സിലാക്കിയിട്ട് പോകണമെന്നർത്ഥം. രണ്ടാമത്തെ വ്യാഖ്യാനം നമ്മൾ ഇതിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷറഹ്. റഹ്മാൻ എന്നുള്ളതിന്റെ, റഹീം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ ഇതാണ്. ഏത്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കിതാബ് കയ്യിലുള്ളവർ നോക്കോ. അർറഹ്മാൻ ഇസ്മും മിനൽ അസ്മാഇൽ മുഖ്തസ്സഹ ബില്ലാഹി ലാ യുത്ലഖു അലാ ഗൈരിഹി. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. അത് അള്ളാഹുവിന് മാത്രം ഉപയോഗിക്കുന്ന, ഉപയോഗിക്കേണ്ട, അള്ളാഹുവിന് മാത്രമുള്ള നാമമാണ്. മറ്റൊരാൾക്കത് പറയുകയില്ല. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം പറയേണ്ട നാമമാണ്. വമഅനാഹു, അതിന്റെ അർത്ഥം അൽ മുത്തസിബു ബിർ റഹ്മത്തിൽ വാസിയ, വിശാലമായ കാരുണ്യം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അൽ മുത്തസിഫു ബിർ റഹ്മത്തിൽ വാസിയ. ഖൗലുഹു അർ റഹീം, അവ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാണ്. റഹീം എന്ന് പറഞ്ഞാൽ ഇസ്മുൻ യുത്ലഖു അലല്ലാഹി അസ്സ വജല്ല വലാ ഗൈരിഹി. റഹീം എന്നുള്ളത് അള്ളാഹുവിനും പേര് പറയാം, അള്ളാഹു അല്ലാത്തവർക്കും പേര് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റഹീം എന്നുള്ളത്. അപ്പൊ അതാണ് റഹീം. വമഅനാഹു, അതിന്റെ അർത്ഥം ദുർ റഹ്മത്തിൽ വാസില, റഹ്മത്തുൽ വാസില. റഹ്മാൻ റഹ്മത്തുൻ വാസിയ, റഹീം റഹ്മത്തുൻ വാസില, ദുർ റഹ്മത്തിൽ വാസില. അതായത് അവൻ കാരുണ്യമുള്ളവനാണ്, ആ കാരുണ്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാണ്. ഫർറഹ്മാൻ ദുർ റഹ്മത്തിൽ വാസിയ, വർറഹീം ദുർ റഹ്മത്തിൽ വാസില. അങ്ങനെ തന്നെ ദീലി ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫർറഹ്മാൻ ദുർ റഹ്മത്തിൽ വാസിയ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമ, അതാണ് ആര്? റഹ്മാൻ. ദുർ റഹ്മത്തിൽ വാസിയ, വർറഹീം ദുർ റഹ്മത്തിൽ വാസില. فإذا جمع صار المراد بالرحيم الموصل رحمته الى من يشاء من عباده. അത് രണ്ടും ഒരുമിച്ച് വന്നാൽ എന്തായി? ആ കാരുണ്യമുള്ള, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ അല്ലാഹു, അതവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികൾക്ക്, ആർക്കാണോ ഉദ്ദേശിക്കുന്നത് ആ സൃഷ്ടികൾക്ക് കാരുണ്യം കൊടുക്കുന്ന, കാരുണ്യം പ്രദാനം ചെയ്യുന്ന അല്ലാഹു. കമ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ يعذب من يشاء وَيَرْحَمُ مَنْ يَشَاءُ وَإِلَيْهِ تُقْلَبُونَ. അങ്കബൂത്തിൽ 22-ാമത്തെ ആയത്ത്. യുഅദ്ദിബു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ശിക്ഷിക്കും. വയർഹം മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കരുണ പ്രദാനം ചെയ്യുകയും കാരുണ്യം നൽകുകയും ചെയ്യും. വൽ മുറാദു ബിറഹ്മാൻ അൽ വാസിഉർ റഹ്മ എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതില് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ പറഞ്ഞത്? റഹ്മാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർ റഹ്മത്തിൽ വാസിയ. റഹീം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർറഹ്മത്തിൽ വാസില. അതെങ്ങനെയാണ് അർത്ഥം കിട്ടുന്നത്? അത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ വേറെ കിതാബിന്റെ ഷറഹില് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് റഹ്മാൻ എന്നുള്ളത് ഫഅലാൻ വസീലാണ്. ഫഅലാൻ വസീല, റഹ്മാൻ ഫഅലാൻ. ആ ഫഅലാൻ വസീല വരുമ്പോ തദുല്ലു അല സഅതി വൽ ഇംതിലാൽ, അതിനാ പദത്തിന് തന്നെ അങ്ങനെ വരുമ്പോ അതിനൊരു അർത്ഥം കിട്ടും. ഈ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത അതാണ്. ഫഅലാൻ വസീൽ വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? തദുല്ലു അല സഅതി വൽ ഇംതിലാൽ, അതിനെ അത് അറിയിക്കുന്നു എന്നാണ്. സഅത്ത് എന്ന് പറഞ്ഞാല് വിശാലത, ഇംതിലാൽ എന്ന് പറഞ്ഞാല് നിറഞ്ഞു നിൽക്കുന്ന എന്നുള്ള സമൃദ്ധമായ എന്നർത്ഥം. അപ്പൊ ഫഅലാൻ വസീലാണ് ഏത് വന്നിട്ടുള്ളത്? റഹ്മാൻ എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് കിട്ടും? ദുർ റഹ്മത്തിൽ വാസിയ, സമൃദ്ധമായ കാരുണ്യത്തിന്റെ ഉടമ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമ. അതൊക്കെ ഹദീസുകളിലും ആയത്തുകളിലും അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സമൃദ്ധമായ കാരുണ്യം ഉള്ളവൻ, വിശാലമായ കാരുണ്യത്തിന്റെ ഉടമ. കാരണം ഫഅലാൻ വസീലാണ് വന്നിട്ടുള്ളത്, റഹ്മാൻ. അപ്പൊ അതാണ് ദുർ റഹ്മത്തിൽ വാസിയ. റഹീം എന്നുള്ളത് വന്നിട്ടുള്ളത് ഫഈൽ വസീലാണ്. ഫഈൽ റഹീം, ഒരു വസീലുണ്ടല്ല ഭാഷയിൽ, നമുക്ക് തോന്നിയതുപോലെ ഒരു പദം ഉണ്ടാക്കാൻ പറ്റൂല. റഹീം ഫഈൽ വസീൽ, റഹീം ഫഈൽ. അപ്പൊ അതിന്റെ അർത്ഥം കിട്ടും ബിമഅന ഫഈൽ എന്നർത്ഥം കിട്ടും. അതാണ് ദുർ റഹ്മത്തിൽ വാസില, അവൻ സമൃദ്ധമായ കാരുണ്യത്തിന്റെ ഉടമയാണ്. ആ കാരുണ്യം അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ സൃഷ്ടികൾക്ക് അവൻ കൊടുക്കുകയും ചെയ്യും. ഒന്ന് അവന്റെ വസ്ഫായിട്ട് പറഞ്ഞു, സിഫത്തായിട്ട് പറഞ്ഞു. രണ്ടാമത്തത് അവന്റെ ഫിഅലായിട്ട് പറഞ്ഞു. ആ സമൃദ്ധമായ കാരുണ്യം, ആ കാരുണ്യം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അവന്റെ അടിമകളിൽപ്പെട്ടവർക്ക് അവൻ കൊടുക്കും. അതാണ് എന്ത്? റഹീം ബിമഅന ഫാഇൽ. ഇതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറഞ്ഞത്. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് ഈ വ്യാഖ്യാനങ്ങളാണ്. ഇതല്ലാത്തതുമായ വേറെയും വ്യാഖ്യാനങ്ങൾ അതിലുണ്ട്. റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയേക്കേണ്ട ഒരു സംഗതിയാണ്. വേറെയും ഷർഹുകൾ അതിന് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി റഹ്മാനും റഹീമും ഒരുമിച്ച് വന്നാലോ, അല്ലെങ്കിൽ റഹ്മാൻ മാത്രം വരിക, റഹീം മാത്രം വരിക. അപ്പൊ മനസ്സിലാക്കേണ്ടത് വെച്ചാല് റഹ്മാൻ മാത്രം വന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് റഹ്മാൻ എന്നുള്ളത് മാത്രമാണ് പ്രയോഗിച്ചത്, അവ ഈ രണ്ടർത്ഥങ്ങളും കിട്ടും. അതല്ലെങ്കിൽ റഹീം എന്ന് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടാശയങ്ങളും അതിന് കിട്ടും. അത് അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. എന്താണ്? അതൊരു തത്വം, ഒരു കായിദ. കായിദ എന്ന് പറഞ്ഞാല് അതൊരു പ്രയോഗമാണ്. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? ഇദജ്തമാഇഫ്തറക, രണ്ട് പദങ്ങളും ഒപ്പം വന്നാല് വ്യത്യസ്ത അർത്ഥങ്ങൾ കിട്ടും. ഇദഫ്തറക ഇജ്തമാ, എന്നാൽ രണ്ട് പദങ്ങളും വേറെ വേറെ വന്നാല് ആ അതിന്റെ രണ്ടാശയങ്ങളും കിട്ടും, അതിന്റെ ആശയങ്ങൾ മൊത്തത്തിൽ കിട്ടും. അതാ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്. ഇപ്പൊ മുസ്ലിം മുഅ്മിൻ, അല്ലെങ്കിൽ ഈമാൻ ഇസ്ലാം, ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് വരും. ഈമാനൊന്നും കാണും, ഇസ്ലാമൊന്നും കാണും. അപ്പൊ അതിന് വേറെ വേറെ അർത്ഥങ്ങൾ കിട്ടും. അതാണ് ഇദജ്തമഅ ഇഫ്തറഖ. അപ്പൊ അർത്ഥത്തിൽ വ്യത്യാസം വരും. രണ്ട് പദങ്ങൾ ഒരുമിച്ച് വന്നാല് അർത്ഥത്തില് മഅനയില് ചെറിയ വ്യത്യാസം വരും. എന്നാൽ ഇദഫ്തറഖ ഇജ്തമഅ, ആ രണ്ട് പദങ്ങൾ ഒരുമിച്ച് പ്രയോഗിച്ചാലോ, അല്ല ആ രണ്ട് പദങ്ങളും വേറെ വേറെ പ്രയോഗിച്ചാലോ, ആ രണ്ടിന്റെയും ആശയം കിട്ടും ചെയ്യും. അപ്പൊ മുസ്ലിം എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളത് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിലെന്തുകൂടി പെട്ടു? ഈമാൻ കൂടി പെട്ടു. ഈമാനി ഇസ്ലാം, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രം, അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ളത് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ ഈമാൻ കൂടി വരും. അല്ലെങ്കിൽ ഈമാൻ മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്, അപ്പൊ അവിടെ എന്തുകൂടി പെട്ടു? ഇസ്ലാം കൂടി പെട്ടു. ഈമാൻ കാര്യങ്ങൾ 6, ഇസ്ലാം കാര്യങ്ങൾ 5. അപ്പൊ അത് രണ്ടും ഒറ്റക്കാണ് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ആ രണ്ടാശയങ്ങൾ അതിൽ വരണമെന്നർത്ഥം. എന്നാൽ രണ്ടും വേറെ വേറെ പ്രയോഗിച്ചു, അല്ല രണ്ടും ഒരുമിച്ച് പ്രയോഗിച്ചു, ഈമാനി എന്നുള്ളത് ഇസ്ലാമു എന്നുള്ളത് ഒരുമിച്ച്, ചില ആയത്തുകളിൽ അങ്ങനെ കാണാം, അല്ല ചില ആയത്തുകളിൽ അങ്ങനെ കാണാം, രണ്ടും ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് വേറെ വേറെ അർത്ഥങ്ങൾ കിട്ടും. ഈമാൻ അതിന്റേതായ ഒരർത്ഥമുണ്ട്, ഇസ്ലാമിന് അതിന്റേതായ അർത്ഥമുണ്ട്. അപ്പൊ എന്താണ് ആ സവിശേഷമായി അവിടെ മനസ്സിലാക്കേണ്ട അർത്ഥം, ആ അർത്ഥമാണ് അവിടെ കൊടുക്കേണ്ടതെന്നർത്ഥം. അപ്പൊ അങ്ങനെ ചില പ്രയോഗങ്ങൾ ഭാഷയിൽ ഉണ്ട് എന്നർത്ഥം. അത് നമ്മള് പഠിച്ചു വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്കത് എന്താന്നുള്ളത് മനസ്സിലാവില്ല. പിന്നെ ചില ഗോത്രങ്ങളോട് പറഞ്ഞില്ലേ, എന്താ അവര് പറഞ്ഞു ഞങ്ങള് മുഅ്മിനീങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് അല്ലാഹ് പറഞ്ഞ എന്താ, നിങ്ങള് മുഅ്മിനീങ്ങളാണെന്ന് പറയണ്ട, നിങ്ങള് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞോളി. അപ്പൊ ചില ആൾക്കാർക്ക് ഇതെന്താ അത്, മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ഒന്നു തന്നെയല്ലേ, അതിനാണ് ഇത് പറയുന്നത്. അങ്ങനെ സംശയം ഇല്ലാതിരിക്കണമെങ്കിൽ അതിന്റെ കായിത നമ്മൾ ആദ്യം പഠിച്ചു. ആ കാലത്തിൽ ആറാബു ആമന്ന കുൽ ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന. അവർ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പൊ അല്ലാഹ് പറഞ്ഞു അത് പറയണ്ട, നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞാലേ. അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ടാ, എന്താ അപ്പോ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? അതാണ് എന്ത്, അപ്പൊ അവിടെ രണ്ടും ഒരുമിച്ച് വന്നപ്പോ രണ്ടു വേറൊരു അർത്ഥങ്ങളാണ്, ഇസ്ലാം വേറെ ഈമാൻ വേറെ, അതിന്റേതായ ഒരു സവിശേഷമായ ഒരർത്ഥം അവിടെ കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കിയെങ്കിൽ അത് തിരിയുള്ളൂന്നർത്ഥം. അപ്പൊ അത് ഇവിടെ പറഞ്ഞ എന്തിനാണ്, ഈ റഹ്മാനു റഹീം വിശദീകരിച്ചപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീർ ഉണ്ട്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ അറിയോ, അദ്ദേഹത്തിന്റെ തഫ്സീറും ഉണ്ട്. വലിയൊരു പണ്ഡിതനാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിന്റെ ഷറഹുകൾ എന്ന് പറഞ്ഞാൽ ലളിതാണ്, എന്നാൽ നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ അഖീദ അത് നല്ല വിശദീകരണമാണ്, നല്ല ഷറഹുകള്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഹദീസുകൾ കൊടുത്തിട്ടുള്ള ഷറഹുകൾ അത് അതിന് അഡിക്റ്റായി പോകും. ഇപ്പൊ റിയാദു സ്വാലിഹിന്റെ ഒക്കെ ഷറഹ് ഉണ്ടാവും, ഭയങ്കരമാണ്. ഓരോ ഹദീസുകൾ അങ്ങനെ ബിനസ്മി ഷറഹ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അഖീദയിലും ഹദീസിലും നല്ല പാണ്ഡിത്യമുള്ള ഒരാളാണ് ആര്, ബിനസ്മി റഹ്മത്തുള്ളാഹി. അപ്പൊ അദ്ദേഹത്തിന്റെ തഫ്സീറും ഉണ്ട് എന്നർത്ഥം. മൊത്തത്തിലല്ല, ഖുർആൻ മൊത്തത്തിൽ തഫ്സീർ ചെയ്തിട്ടില്ല ചില അധ്യായങ്ങൾ, അത് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അത് അതിലെ തഫ്സീറിൽ അദ്ദേഹം റഹ്മാൻ റഹീമിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, റഹ്മാൻ സിഫത്തുൽ ലഫ്ദുൽ ജലാല വ റഹീമു സിഫത്തുൽ നുഖ്ര വ റഹ്മാൻ ഹുവദ്ദു റഹ്മത്തുൽ വാസിഅ വ റഹീമു ഹുവദ്ദു റഹ്മത്തുൽ വാസില വ റഹ്മാൻ വസ്ഫുഹു വ റഹീമു ഫീലുഹു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റഹ്മാൻ വസ്ഫായിട്ട് റഹീം ഫെയിലായിട്ട്. വലവ് അന്നഹു ജി അബി റഹ്മാൻ വഹദഹു, എന്നാൽ റഹ്മാൻ എന്നുള്ളത് മാത്രം വരികയാണെങ്കിൽ, ഔ ബി റഹീം വഹദഹു, അതല്ലെങ്കിൽ റഹീം എന്നുള്ളത് മാത്രം വരികയാണെങ്കിൽ, ലഷമിലൽ വസ്ഫ വൽ ഫിഅല, അവിടെ വസ്ഫു ഉദ്ദേശിക്കും ഫെയിലും ഉദ്ദേശിക്കും. ലാക്കിൻ ഇദക്തറന ഫസ്ഇർ റഹ്മാൻ ബിൽ വസ്ഫി വ റഹീം ബിൽ ഫിഅല, എന്നാൽ രണ്ട് വേറെ വേറെ വരികയാണെങ്കിലോ, അല്ല രണ്ട് ഒരുമിച്ച് വരികയാണെങ്കിലോ, റഹ്മാൻ വസ്ഫിനും റഹീം ഫിഅലിനും വരും. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അതാണ് നമ്മൾ ആ കായിദ പറഞ്ഞത്, ഇതജ്തമഅ ഇഫ്തറഖ വൈദഫ്തറഖ ഇജ്തമഅ. അപ്പൊ റഹ്മാനു റഹീം ഒരുമിച്ച് വരികയാണെങ്കിൽ ഒന്ന് വസ്ഫ് മറ്റൊന്ന് ഫിഅല്. അതാണ് ദുർ റഹ്മത്തിൽ വാസിയ, റഹ്മാൻ ദുർ റഹ്മത്തിൽ വാസില. എന്നാൽ രണ്ടു പിന്നെ വേറെ പേര് വരികയാണെങ്കിൽ രണ്ടാശയങ്ങൾ അത് ഓരോന്നിലുണ്ടാവും. റഹ്മാൻ മാത്രമാണ് പറഞ്ഞത് അല്ലെങ്കിൽ റഹീം മാത്രമാണ് പറഞ്ഞത്, അപ്പൊ അവരുടെ രണ്ടും ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് അതിൽ പറയാനുള്ളത്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അതല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ റഹ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് മലയാളത്തിൽ നമ്മളത് പറയുമ്പോൾ അതൊരിക്കലും അതിന്റെ ആശയം അവിടെ പൂർണ്ണമാണല്ലോ. അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ, അല്ലെങ്കിൽ അള്ളാഹു മർഹംനി, അള്ളാഹു നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ, അള്ളാഹു നീ എനിക്ക് കാരുണ്യം ചെയ്യണേ, അല്ലെങ്കിൽ റബ്ബർഹമുഹുമ കമാ റബ്ബയാനി സഗീറ എന്റെ മാതാപിതാക്കൾക്ക് അവർക്ക് രണ്ടുപേർക്കും നീ കാരുണ്യം. എന്താണ് ഈ കാരുണ്യം, നമ്മളത് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞുപോയി. അവിടെ റഹ്മത്ത് കൊണ്ട് പിന്നെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതൊന്ന്, തഹ്സുലു ബിഹ അലാ മത്ലൂബിക് വതൻജു മിൻ മഹദൂരിക് വഫറല്ലാഹു ലകമാ മദാ മിൻ ദുനൂബിക്. ഇങ്ങനെ മൂന്ന് അതിവിശാലമായ അതിമഹത്തായ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇത്, ഈ റഹ്മത്ത് എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ അതിന് കാരുണ്യം കാരുണ്യം എന്ന് പറയുമ്പോൾ അത് എവിടെ എത്താതെ പോവാണ്, ഒരു തലയും വാലില്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ, ഒരാളെ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ അർഹമുക്കല്ലാ എന്നുള്ളത് നമ്മൾ പറയണം, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മൂന്ന് അർത്ഥങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ആ മൂന്ന് അർത്ഥങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്, അഫാല അലൈക മിൻ റഹ്മത്തിഹി അല്ലതി തഹ്സുലു ബിഹാ അലാ മത്ലൂബിക്, അള്ളാഹു അവന്റെ റഹ്മത്ത് നിനക്ക് ചൊരിയട്ടെ, ആ റഹ്മത്ത് കൊണ്ട് നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് നിറവേറ്റി തരട്ടെ, ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത്, വതൻജു മിൻ മഹദൂരിക്, നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ, ആ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിനക്ക് രക്ഷ നൽകട്ടെ, രണ്ടാമത്തത്. മൂന്നാമത്തത്, ഗഫർ അല്ലാഹു ലക മാ മളാ മിൻ ദുനൂബിക, നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ, നീ മുമ്പ് ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങൾ അള്ളാഹു നിനക്ക് പൊറത്തു തരട്ടെ. ഇങ്ങനെ മൂന്ന് വിശാലമായ അർത്ഥങ്ങളുള്ള ആശയമുള്ള ഒരു പദപ്രയോഗമാണ് നമ്മൾ ഈ കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞിട്ട് ചുരുക്കി കളഞ്ഞത്. അപ്പൊ നമ്മളൊരാൾക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിന് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊരാൾ തുമ്മിയ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് റഹ്മുക്കല്ലാ എന്ന് പറയുമ്പോൾ നിനക്ക് നിന്റെ നല്ല ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിനക്ക് സഫലീകരിച്ചു തരട്ടെ. നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ, ഈ ദുനിയാവിലെ ആഖിറത്തിലെ കാര്യങ്ങൾ, നീ എന്തെല്ലാം കാര്യങ്ങൾ പേടിക്കുന്നുണ്ടോ ഭയപ്പെടുന്നുണ്ടോ, ആ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിനക്ക് സലാമത്ത് നൽകട്ടെ, നിനക്ക് രക്ഷ നൽകട്ടെ. ദുനിയാവിലെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു നിനക്ക് രക്ഷ നൽകട്ടെ. മൂന്നാമതായിട്ട്, നീ മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ, ആ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറയുന്ന വിശാലമായ അർത്ഥമാണ് അതിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഏത്? ഈ റഹ്മത്ത് എന്നുള്ള പദം. ഈ മൂന്ന് അർത്ഥങ്ങൾ അതിൽ പെടുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ അത് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ അർത്ഥത്തെ മനസ്സിലാക്കുക? കരുണ ചെയ്യട്ടെ, കാരുണ്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്നോട് കരുണ കാണിക്കണേ, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം കാണിക്കണം. അപ്പൊ ഈ മൂന്ന് അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചേക്കുക. ഒന്ന്, എല്ലാ നല്ല ഉദ്ദേശങ്ങളും, ആ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. എത്ര നല്ല അർത്ഥം! ആ നല്ല എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജന്നത്താണ്, സ്വർഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അള്ളാഹു നിനക്ക് നിറവേറ്റി തരട്ടെ. രണ്ടാമത്തേത്, ഭയപ്പെടുന്ന കാര്യങ്ങൾ, അത് ദുനിയാവിലെ കാര്യങ്ങളാകട്ടെ ആഖിറത്തിലെ കാര്യങ്ങളാകട്ടെ, ദുനിയാവിൽ എന്തെല്ലാം ഫിത്നകളാണ്, ആ ഫിത്നകളിൽ നിന്നൊക്കെയുള്ള രക്ഷ. ആഖിറത്തിലാണെങ്കിൽ ഏറ്റവും കഠിനമായ ആ നരകശിക്ഷ, ആ നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മറ്റാൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടട്ടെ എന്നുള്ളത് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. മൂന്നാമത്തത്, മുമ്പ് ചെയ്ത പാപങ്ങൾ അത് അള്ളാഹു പുറത്തു തരട്ടെ, സ്വന്തത്തടാകുമ്പോൾ അത് അള്ളാഹു എനിക്ക് പുറത്തു തരണേ. ഈ മൂന്ന് ആശയങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. ഈ മൂന്ന് ഉദ്ദേശങ്ങൾ പല ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചത് മറ്റേ ഉസൂൽ സലാസന്റെ ഇബ്നു ഉസൈമിയുടെ തന്നെ ഷറഹുണ്ട്. അത് ഉസൂലും സലാസ ഇബ്നു ഉസൈമിയുടെ തന്നെ ഷറഹുണ്ട്. ആ ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ യഅലം റഹിമക്കല്ലാ, നീ അറിയണം, നീ എൽമുനാറണം, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. അതിന്റെ ഷറഹിൽ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ ഷറഹ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആശയമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങളും മനസ്സിലാക്കാം. ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന്